कदम धरना नहीं,
मरना नहीं।
प्रभातम, ഇന്ന് നവംബർ 15. സാധാരണ നമ്മൾ നല്ല എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ധാരാളം അവിഹിത ബന്ധങ്ങളുണ്ടായിരുന്ന ആൾ എന്നും കൂടി വരും. ആസ് ഇഫ് ഇറ്റ് ഇസ് എ പ്രീ റിക്വിസിറ്റ്. ഡോസ്റ്റോവ്സ്കി മുതൽ ഹെമിംഗ്വേ വഴി പുനത്തിൽ കുഞ്ഞം ദുള്ള വരെ എല്ലാവരും ആ വകയിൽ ധനികരായിരുന്നല്ലോ. പക്ഷേ ആ ഫീൽഡിൽ പിന്നോക്കമായിരുന്ന ഒരു നല്ല എഴുത്തുകാരൻ്റെ ജന്മദിനമാണെന്ന് അങ്ങേരുടെ തുടക്കത്തിലേക്കൊന്ന് എത്തി നോക്കാം. മുൻപറഞ്ഞ കാരണം മൂലം ഇന്നത്തെ പലഹാരത്തിന് ഒട്ടും എരിവ് ഉണ്ടാവില്ല എന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നു. മജ നദി, നമ്മുടെ ഷോൺ കോണറി ജനിച്ച പട്ടണം, സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ്, അവിടെയാണ് നമ്മുടെ നായകന്റെ ജനനം. OO7 ഉണ്ടാകുന്നതിൻ്റെ 80 വർഷം മുന്നേ. ചെറുപ്പം മുതൽക്കേ ശ്വാസം മുട്ടലും ബ്രോങ്കൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അസുഖക്കാരനായിരുന്നു. കുറേയൊക്കെ വീട്ടിൽ തന്നെയായിരുന്നു പഠിത്തം. ചെറുപ്പത്തിലെ വായിക്കാനും എഴുതാനും ഉണ്ടായിരുന്ന താല്പര്യത്തെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, യുവാവായപ്പോൾ ആ വഴിക്ക് ജീവിതം തിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അവർ സാമ്പത്തികമായി സഹായിക്കാൻ സമ്മതിച്ചു. ലൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട പണിയായിരുന്നു അപ്പൻ്റെ കുടുംബക്കാർക്കെല്ലാം. പക്ഷേ കർക്കശ പ്രസ്ബിറ്റേറിയൻ മാതാപിതാക്കളോട് താൻ നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ തകർന്നു പോയെങ്കിലും, എന്നെങ്കിലും നീ വിശ്വാസത്തിലേക്ക് മടങ്ങും എന്ന് പറഞ്ഞ് കേസെടുക്കാതെ വിട്ടു. എഴുത്തും പ്രസിദ്ധീകരണവും ഒക്കെ തുടങ്ങിയപ്പോൾ ലണ്ടനിലുള്ള എഴുത്തുകാരുടെ സർക്കിൾസിൽ കയറിപ്പറ്റിയപ്പോൾ അത് തൻ്റെ പേര് ഒരു വൈഡർ സർക്കിളിലേക്ക് ചെന്നു പറ്റി. ചില ആത്മാർത്ഥ സുഹൃത്തുക്കളെയും കിട്ടി. അതിലൊരു അജാനബാഹു ഒറ്റക്കാല് എപ്പോഴും അട്ടഹസിച്ചിരിക്കുന്ന ഒരു കവി ഉണ്ടായിരുന്നു, W.E. ഹെൻറി. അങ്ങേരുടെ കവിത ഇൻവെക്റ്റിക്കസ്, അതാണ് പിൽക്കാലത്ത് ജയിലിൽ കിടക്കുമ്പോൾ ഈ പദ്യം സ്ഥിരം ഉരുവിട്ടതിനാൽ തോൽവി സമ്മതിക്കാതെ നെൽസൺ മണ്ടേലയ്ക്ക് തടവുകാലം ചിലവാക്കാൻ കഴിഞ്ഞത്. ഈ കവിയിൽ നിന്നും പ്രചോദനമെടുത്താണ് സ്റ്റീവൻസൺ പിൽക്കാലത്ത് എഴുതിയ നോവലിൽ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത്. മോളയിൽ ക്യാപ്റ്റൻ ഫ്ലിൻ്റ് എന്നു പേരുള്ള പാരറ്റുമായി നടന്നിരുന്ന ഒരു പൈററ്റ്. ഇടയ്ക്കൊക്കെ അസുഖം വന്നിരുന്നെങ്കിലും സ്റ്റീവൻസൺ അത് വകവയ്ക്കാതെ ധാരാളം യാത്രകൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു യാത്രയിലാണ് ഒരു മകനുണ്ടായിരുന്ന അമേരിക്കക്കാരി ഫാനിയെ പരിചയപ്പെടുന്നതും. തനിക്ക് 29 അവർക്ക് 40 വയസ്സുള്ളപ്പോൾ അവർ വിവാഹിതരാകുന്നത്. തൻ്റെ അസുഖം കുറയാൻ കടലിനരികിൽ ബോണൻമോത്ത് ഡോർസെറ്റിൽ താമസിക്കുമ്പോൾ ഏറെക്കുറെ സ്റ്റീവൻസൺ ബെഡ് റിഡൻ ആയിരുന്നു. എങ്കിലും ആ കാലത്താണ് തൻ്റെ ചില കൃതികൾ ഈ മേലായികയുടെ ഇടയിൽ ഇരുന്ന് എഴുതുന്നത്. പ്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ്, എ ചൈൽഡ്സ് ഗാർഡൻ, ഡോക്ടർ ജക്കായർ ആൻഡ് മിസ്റ്റർ ഹൈഡ്. കടൽ, പ്രത്യേകിച്ച് പസഫിക് ആഴിയിലെ സൗത്ത് സീ ഐലൻഡ്സ് കയറി ഇറങ്ങി യാത്ര ചെയ്യാൻ വളരെ താല്പര്യം ആയിരുന്നതിനാലാണ് ആള് സമോവ ഐലൻഡ്സിൽ സെറ്റിൽ ചെയ്യുന്നത്. എന്നിട്ട് 4 വർഷത്തെ ട്രാൻക്വിൽ ഐലൻഡ് ജീവിതം കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ സ്ട്രോക്ക് വന്ന് പെട്ടെന്ന് മരിച്ചു 44-ാം വയസ്സിൽ. R.L. സ്റ്റീവൻസന്റെ ഒരു കഥയെക്കുറിച്ച് ഒരല്പം പറഞ്ഞിട്ട് നിർത്താം. തനിക്ക് അടുത്ത് പരിചയമുണ്ടായിരുന്ന 2 മാന്യന്മാരുണ്ടായിരുന്നു നാട്ടുകാർ. എഡ്വേർഡ് ഷാൻത്രൽ, അങ്ങേര് ഭാര്യയെ കൊന്ന കേസിൽ തൂക്കുകയറി കിട്ടി. രണ്ടാമത്തേത് ഡീക്കൺ ബ്രോഡി എന്ന സിറ്റി കൗൺസിലർ. അയാൾക്ക് മിസ്ട്രസ്സുമാർ, പിഴച്ചുപറ്റ കുഞ്ഞുങ്ങൾ, ചില്ലറ മോഷണം അവയൊക്കെയുണ്ടായിരുന്നു. ഇവരിൽ നിന്നാവണം എന്ന് നിരൂപകർ പറയുന്നു. എത്ര നല്ലവരായ മനുഷ്യരുടെ ഉള്ളിലും തിന്മ ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകും, ചിലപ്പോൾ ചെയ്തു പോകും എന്നുള്ള ആശയത്തെ ആസ്പദമാക്കി ഡോക്ടർ ജെക്കായർ ആൻഡ് മിസ്റ്റർ ഹൈഡ് എഴുതുന്നത്. നീചമായ കാര്യങ്ങൾ ഏതായാലും സപ്രസ് ചെയ്യാനാവുന്നില്ല, എന്നാൽ അതിനെ ഫ്രീ ആക്കി വിലസാൻ മറ്റൊരു കക്ഷിയെ ക്ലോൺ ചെയ്താൽ കാര്യം എളുപ്പമായില്ലേ? ഞാൻ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന മാന്യൻ എഡ്വേർഡ് ഹൈഡ് പ്യുവർ ചീത്തയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന വ്യക്തി. അയാൾക്ക് മാന്യം കാക്കേണ്ട യാതൊരു പ്രഷറും ഇല്ല സൊസൈറ്റിയിൽ നിന്നും. പക്ഷെ കഥയുടെ ഒടുവിൽ പരീക്ഷണം ചീറ്റിപ്പോയെന്ന് മാത്രം. മാലോകർക്കെല്ലാം പതിവ് പോലെ പരിപൂർണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് തട്ടിപ്പോകും വരെ എൻ്റെ ഉള്ളിലുള്ള മിസ്റ്റർ ഹൈഡിനെ ഹൈഡ് ചെയ്തു വെക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുമരകംകാരൻ.